أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدو مبينا
اس آیت کا ترجمہ ہے کہ اور تو میرے بندوں سے کہہ
ഈ വചനത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു. എന്റെ ദാസരോട് പറയുക, അവർ ഏറ്റവും ഉത്തമമായത് പറയട്ടെ. തീർച്ചയായും പിശാജ് അവർക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കും. നിശ്ചയമായും പിശാജ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു. ഈ വചനത്തിൽ അല്ലാഹു തന്റെ ദാസർക്ക് നൽകിയിരിക്കുന്ന സന്ദേശം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ആദ്യം പറയുന്നത് ഏറ്റവും ഉത്തമമായത് പറയുക എന്നാണ്. അല്ലാഹുവിന്റെ പക്കൽ ഉത്തമമായതിനെയാണ് ഉത്തമമെന്ന് പറയുക. അല്ലാഹു ഇവിടെ ഇബാദി എന്റെ ദാസരെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ ദാസർ അല്ലെങ്കിൽ എന്റെ ദാസരാകുന്നതിനുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സ്വന്തം ഇച്ഛകളെ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ ഇച്ഛകളെ അന്വേഷിക്കേണ്ടതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന നന്മകളെയും സൽപ്രവൃത്തികളെയും അന്വേഷിക്കേണ്ടതാണ്. ഇതിന്റെ കൂടുതൽ വിശദീകരണം അല്ലാഹു സൂറ അൽബഖറയിൽ നൽകിയിട്ടുണ്ട്. പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂലി വൽയുഅ്മിനു ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലയോ റസൂൽ, എന്നെ സംബന്ധിച്ച് എന്റെ ദാസർ നിന്നോട് ചോദിക്കുന്ന പക്ഷം പറയുക, നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവന്റെ പ്രാർത്ഥനയെ കേൾക്കുന്നു. അതിനാൽ അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബാദി, അതായത് എന്റെ ദാസർ എന്നതിന് കൂടുതൽ വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നത്, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ് ഇബാദി എന്നതിൽ ഉൾപ്പെടുന്നതെന്നാണ്. ഇബാദി എന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാരണത്താൽ അല്ലാഹുവിന്റെ സമീപസ്ഥരുമാണ്. വിശ്വസിക്കാത്തവർ അല്ലാഹുവിൽ നിന്നും വിദൂരത്താണ്. അല്ലാഹു പറയുന്നു, യഥാർത്ഥ ദാസരാകുന്നതിനായി എന്റെ എല്ലാ കൽപ്പനകളെയും പാലിക്കേണ്ടതാണ്. തങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തേണ്ടതാണ്. ഈ ഒരവസ്ഥ സംജാതമാകുമ്പോൾ സർവ്വ നന്മകളും കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. എന്റെ ദാസർ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു പറയുമ്പോൾ നിശ്ചയമായും നമ്മുടെ വിശ്വാസങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടി വരുന്നതാണ്. അല്ലാഹുവിനോടുള്ള കടമകളെ അന്വേഷിക്കേണ്ടി വരുന്നതാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടിയിലും ഉത്തമവും നല്ലതും മനോഹരവുമായ നിലയിൽ തങ്ങളുടെ കർമ്മങ്ങളെ രൂപപ്പെടുത്തേണ്ടി വരുന്നതാണ്. കർമ്മങ്ങളും വാക്കുകളും വിരുദ്ധമാകാൻ പാടില്ല. കർമ്മങ്ങളും വാക്കുകളും വിരുദ്ധമാകാൻ പാടില്ല. കർമ്മങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാകുകയും എന്നാൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ സംബന്ധിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അത്തരത്തിലുള്ള കർമ്മങ്ങളിലെയും വാക്കുകളിലെയും വൈരുദ്ധ്യത്തെ പാപമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, വിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനു പറയുന്നു? കബുറ മക്തൻ ഇന്ദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുക എന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ വലിയ പാപമാകുന്നു. ഇതിവിടുന്ന് മാറ്റുക. ആരാണ് ഇവിടെ വെച്ചത്? ഇതിവിടുന്ന് എടുക്കുക. ചുരുക്കത്തിൽ, പ്രവൃത്തിയിലും വാക്കുകളിലുമുള്ള വൈരുദ്ധ്യം അല്ലാഹു തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് പാപമാകുന്നു. ഒരു ഭാഗത്ത് വിശ്വാസി എന്ന് വാദിക്കുന്നു, മറുഭാഗത്ത് ഇരട്ടത്താപ്പും. ഇത് രണ്ടും യോജിക്കുന്നതല്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ എന്റെ വാക്കുകൾ കേട്ടുകൊള്ളുക, നല്ലതുപോലെ ഓർത്തുകൊള്ളുക. മനുഷ്യന്റെ സംസാരം സത്യഹൃദയത്തോടു കൂടിയതല്ല എങ്കിൽ, പ്രവർത്തന മാതൃക അതോടൊപ്പം ഇല്ല എങ്കിൽ അത് സ്വാധീനം ചെലുത്തുന്നതല്ല. സംസാരം സത്യമല്ല എങ്കിൽ, സംസാരത്തിന് അനുഗുണമായ കർമ്മങ്ങളില്ല എങ്കിൽ അത് ഗുണകാരിയാകുകയില്ല. ചുരുക്കത്തിൽ യക്കൂലുല്ലത്തിഹിയ ഹസൻ എന്നതിന്റെ അർത്ഥം ഉത്തമമായത് പറയുക എന്നാണ്. ഏതെങ്കിലും മനുഷ്യന്റെ നിർവചനമനുസരിച്ച് ഉത്തമമായതല്ല, മറിച്ച് അല്ലാഹുവിന്റെ നിർവചനമനുസരിച്ച് ഉത്തമമായതായിരിക്കണം. നന്മയെ പ്രചരിപ്പിക്കുന്നതായിരിക്കണം, തിന്മകളെ തടയുന്നതായിരിക്കണം. എല്ലാ മനുഷ്യർക്കും തന്റെ ഇഷ്ടത്തെ പ്രശംസിച്ചുകൊണ്ട് നിർവചനം നൽകിക്കൊണ്ട് വാക്കുകളിലും കർമ്മങ്ങളിലും വൈരുദ്ധ്യമില്ല എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ഒരു മദ്യപാനി, ഞാൻ മദ്യം കഴിക്കുന്നുണ്ട്, നിങ്ങളും കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നതേ പറയുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് നന്മയല്ല, ഉത്തമവുമല്ല, മറിച്ച് പാപമാകുന്നു. നമ്മുടെ ഈ സമൂഹത്തിൽ നാം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എത്രത്തോളം നീചകർമ്മങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെന്ന് നാം കാണുന്നുണ്ട്. പരസ്യമായിട്ടാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ടിവിയിലും ഇന്റർനെറ്റിലും പത്രങ്ങളിലും ഈ നീചകർമ്മങ്ങളെ സംബന്ധിച്ചുള്ള പരസ്യങ്ങളും നൽകപ്പെടുന്നു. ഫാഷൻ പ്രദർശനത്തിന്റെയും വസ്ത്രപ്രദർശനത്തിന്റെയും പേരിൽ നഗ്ന വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെയുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നായിരിക്കാം, പക്ഷേ അല്ലാഹുവിന്റെ പക്കൽ ഇത് വെറുക്കപ്പെട്ടതും പാപവുമാകുന്നു. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധവുമാകുന്നു. ചില ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ഇത്തരക്കാരിൽ പ്രഭാവിതരാകുന്നു. അവർ ശുദ്ധരാണെന്ന് ധരിക്കുന്നു. അവർ പുറത്ത് കാണിക്കുന്നത് തന്നെയാണ് ഉള്ളിലുള്ളതെന്നും വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യം കാണിക്കാത്തവരാണെന്നും വിശ്വസിക്കുന്നു. അത്തരക്കാർ ഓർത്തുകൊള്ളുക, ഈ വൈരുദ്ധ്യമില്ലായ്മ നന്മയല്ല, മറിച്ച് ലജ്ജയില്ലായ്മയെ പ്രചരിപ്പിക്കലാകുന്നു. അല്ലാഹുവിൽ നിന്നും വിദൂരത്വമാണ്. അതിനാൽ ഈ സമൂഹത്തിൽ വസിക്കുന്ന യുവാക്കളും പുരുഷന്മാരും സ്ത്രീകളും ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ സവിധത്തിൽ കുമ്പിട്ടുകൊണ്ട് എപ്പോഴും അവനോട് എഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ മുന്നോട്ടു പോകുന്നതിനുള്ള ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. പിശാചിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള ദുവാ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹു ഒരു വിശ്വാസിയിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്തിനെല്ലാമുള്ള കൽപ്പനകളാണ് നൽകിയിരിക്കുന്നത് എന്നന്വേഷിക്കേണ്ടതാണ്. അള്ളാഹു തന്റെ ദാസരുടെ മേൽ കാരുണ്യം വർഷിച്ചുകൊണ്ട് അവർക്ക് തന്റെ സാമീപ്യത്തിന്റെ അടയാളം നൽകുന്നതിന് കാരണമാകുന്ന തന്റെ തൃപ്തിയുടെ മാർഗം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ദാസരുടെ നന്മയിൽ സംപ്രീതനായിക്കൊണ്ട് അവരുടെ വാക്കിലെയും പ്രവൃത്തിയിലെയും സാമ്യത കാരണത്താൽ ദാസരെ പ്രതിഫലത്തിന് അർഹരാക്കുന്ന ആ ഉത്തമമായ കാര്യങ്ങളെ അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയെ അന്വേഷിക്കുന്നതിനായി ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളെ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോഴേ ഉത്തമമായതും അല്ലാത്തതും തമ്മിലുള്ള വ്യതിരിക്തത മനസ്സിലാവുകയുള്ളൂ, അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ അള്ളാഹു ഇബാദി എന്ന് വിളിച്ചവരുടെ ഗണത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണെന്ന സുവാർത്തയും നൽകിയിരിക്കുന്നു. ഇക്കാലഘട്ടത്തിൽ അഹമ്മദികളായ നമ്മിൽ ഇത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം നാം കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചിരിക്കുന്നു. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സാദൃശ്യം സ്ഥാപിക്കുന്നതാണെന്നും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഉത്തമമായതിനായി എല്ലാ പരിശ്രമവും ചെയ്യുന്നതാണെന്നും ശബദം ചെയ്തിരിക്കുന്നു. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സമാനത ഉണ്ടാകുന്നതാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ള ഉത്തമ കാര്യങ്ങൾക്കായി വിശുദ്ധ ഖുർആനിലേക്ക് തിരിയുന്നതാണ് എന്നും ശബദം ചെയ്തിരിക്കുന്നു. നൂറുകണക്കിന് കൽപ്പനകളുണ്ട് ഖുർആനിൽ. ഉത്തമവും മോശമായതും തമ്മിലുള്ള വ്യതിരിക്തത സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത് ചെയ്യുകയാണെങ്കിൽ ദൈവ സാമീപ്യത്തിന്റെ മാർഗങ്ങൾ കരസ്ഥമാകുന്നതാണ്. ഇന്നത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്നതാണെന്നും പറഞ്ഞിരിക്കുന്നു. ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ സൂചിപ്പിക്കുകയാണ്. ഉദാഹരണമായി അള്ളാഹു മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി. മനുഷ്യവംശത്തിന്റെ നന്മയ്ക്കായി എഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ട സമുദായമാണ് നിങ്ങൾ. നിങ്ങൾ നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തന്റെ ദാസരെ അല്ലെങ്കിൽ ഇബാദുർ റഹ്മാന്റെ സ്ഥാനം കരസ്ഥമാക്കിയുള്ള ജമാഅത്തിനെ ഇവിടെ എല്ലാ മനുഷ്യരെക്കാളും ഉത്തമ സമുദായമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനു കാരണം ഇതാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഉത്തമമായതിനെ തങ്ങളുടെ വാക്കുകളാലും പ്രവൃത്തികളാലും സ്ഥാപിച്ചിരിക്കുന്നു. നന്മകൾ ഉപദേശിക്കുന്നു. മനുഷ്യ താൽപര്യങ്ങളെ അനുഗമിക്കുന്നതിനും പകരമായി അള്ളാഹു തന്റെ സാമീപ്യപ്രാപ്തിക്കായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉപദേശിക്കുന്നു. പറയുന്നു, നിങ്ങൾ തിന്മയെ തടയുന്നത് കാരണം ഉത്തമ സമുദായമാകുന്നു. എല്ലാ തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും സ്വയം അകന്നു നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അതിൽ നിന്നും തടയുന്നതിനായി ഉപദേശിക്കുകയും ചെയ്യുന്നു, അള്ളാഹുവിന്റെ ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി. കൂടാതെ അള്ളാഹുവിലുള്ള നിങ്ങളുടെ വിശ്വാസം ശക്തിമത്തായതാണ്. അക്കാരണത്താൽ നിങ്ങൾ ശ്രേഷ്ഠ സമുദായമാകുന്നു. അള്ളാഹു തന്റെ എല്ലാ വാക്കുകളെയും കർമ്മങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ദൃഢവിശ്വാസത്തിൽ നിങ്ങൾ നിലകൊള്ളുന്നു. ഭൗതിക ലോകത്തിലെ താൽക്കാലിക നാഥൻ തന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി തരുന്നതല്ല, മറിച്ച് സർവലോക പരിപാലകനായ അള്ളാഹുവാണ് എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നതും എന്റെ അർത്ഥനകളെ കേൾക്കുന്നതും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ നിലകൊള്ളുന്നു. പിന്നീട് ഇക്കാര്യം ലോകത്തോടും വിളിച്ചു പറയുക. നിങ്ങളുടെ നിലനിൽപ്പ് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിലും അവന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുകയും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിലുമാണ്, ഭൗതിക സുഖാഡംബരങ്ങളിലും സൗകര്യങ്ങളിലുമല്ല. പിന്നീട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ ഉത്തമ കാര്യങ്ങളെ സംബന്ധിച്ചും നന്മയും തിന്മയും സംബന്ധിച്ചും കൂടുതൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി അള്ളാഹു പറയുന്നു, വല്ലസീന ലാ യഷ്ഹദൂന സൂറ വൈസാ മറു ബില്ലഗ്വി മറു കിറാമ. അള്ളാഹുവിന്റെ ദാസർ കള്ളസാക്ഷി പറയാത്തവരാണ്. വ്യർത്ഥമായ കാര്യങ്ങളുടെ അരികിലൂടെ അവർ നടന്നു പോകുമ്പോൾ മാന്യന്മാരായി അവരതിൽ പ്രവേശിക്കാതെ കടന്നു പോകുന്നതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് തടയപ്പെട്ടിരിക്കുന്നത്, ഒന്ന് കളവിൽ നിന്നും മറ്റൊന്ന് വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും. അതായത് കള്ളസാക്ഷ്യം പറയരുത്, എന്ത് അവസ്ഥ തന്നെ സംജാതമായാലും കള്ളസാക്ഷ്യം പറയരുത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നിങ്ങളുടെ സാക്ഷ്യത്തിന്റെ നിലവാരം എത്രമായിരിക്കണമെന്നാൽ തനിക്കെതിരിലോ തന്റെ മാതാപിതാക്കൾക്കെതിരിലോ അല്ലെങ്കിൽ തന്റെ ഏതെങ്കിലും പ്രിയ ബന്ധുവിനെതിരെയോ തന്നെ സാക്ഷ്യം പറയേണ്ടി വന്നാലും പറയേണ്ടതാണ്. സത്യത്തെ സ്ഥാപിക്കുന്നതിനുള്ള നിലവാരമാണിത്. ഈ നിലവാരം സ്ഥാപിതമാകുമ്പോഴാണ് അള്ളാഹു ഉത്തമം എന്ന് വിശേഷിപ്പിച്ച ഉത്തമ കാര്യങ്ങളിൽ ഗണിക്കപ്പെടുകയുള്ളൂ. തൽഫലമായി മനുഷ്യൻ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവനായി മാറുന്നു, നന്മകളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നു, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് അള്ളാഹു സത്യത്തെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. വിശ്വസിച്ചവരെ, അള്ളാഹുവിനെ ഭയപ്പെടുക, ചൊവ്വായ വാക്ക് പറയുക, സത്യവും ശുദ്ധവും നേരായതുമായ വാക്ക് പറയുക. അള്ളാഹു സ്വായത്തമാക്കുവാനും പ്രചരിപ്പിക്കുവാനും കൽപ്പന നൽകുന്ന സത്യത്തിന്റെ നിലവാരം ഇതാണ്. എന്നാൽ നാം ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ സത്യത്തിന്റെ ഈ നിലവാരം കാണാൻ സാധിക്കില്ല. ഓരോ ചുവടിലും മനുഷ്യാഭിലാഷമുണ്ട്. ആവശ്യ സന്ദർഭത്തിൽ നമ്മിൽ എത്ര പേർ നമുക്കെതിരിൽ, തന്റെ മാതാപിതാക്കൾക്കെതിരിൽ അല്ലെങ്കിൽ തന്റെ പ്രിയജനങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയാൻ തയ്യാറാകുമെന്ന് വിശകലനം ചെയ്തു നോക്കുക. കൂടാതെ നിത്യവുമുള്ള സംസാരങ്ങളും വ്യാപാര വ്യവഹാരങ്ങളും തുടങ്ങിയവ സർവവിധത്തിലുള്ള കാപട്യങ്ങളിൽ നിന്നും മുക്തമാകുന്ന നിലവാരം സ്ഥാപിക്കുക. എവിടെയെങ്കിലും ഒന്നുകിൽ വ്യക്തി താൽപര്യം തടസ്സം നിൽക്കും, അല്ലെങ്കിൽ ബന്ധു താൽപര്യം തടസ്സം വരുന്നു, അല്ലെങ്കിൽ അഹംഭാവം തടസ്സം നിൽക്കുന്നു, തെറ്റ് അംഗീകരിക്കാൻ അവർ തയ്യാറാകുകയുമില്ല. സ്വയം രക്ഷപ്പെടുന്നതിനായിട്ടും ലക്ഷ്യപ്രാപ്തിക്കായിട്ടും ഇക്കാര്യങ്ങൾക്ക് പല മാനങ്ങളും നൽകുന്നു. ചൊവ്വായ വാക്കിന്റെ നിലവാരം അള്ളാഹുവിന്റെ ഉത്തമ കൽപ്പനകളിൽപ്പെട്ട ഒന്നാകുന്നു. യാതൊരു വളച്ചുകെട്ടുമില്ലാത്ത സത്യമാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറയാവുന്നതാണ്. ഈ കൽപ്പനയെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകലഹങ്ങൾ തുടങ്ങി മറ്റ് സാമൂഹിക കലഹങ്ങൾ പോലും ഇല്ലാതാകുന്നതാണ്. കോടതികളിൽ നമുക്ക് പോകേണ്ട ആവശ്യം വരില്ല, നമുക്ക് കദായിൽ പോകേണ്ട ആവശ്യവും വരില്ല. അനുരഞ്ജനത്തിന്റെ അന്തരീക്ഷം എല്ലായിടത്തും സംജാതമാകുന്നു. അടുത്ത തലമുറകളിൽ പോലും സത്യത്തിന്റെ നിലവാരം ഉന്നതമായിരിക്കും. തുടർന്ന് സത്യത്തിന്റെ നിലവാരം കരസ്ഥമാക്കുന്നതിന്റെ അടിസ്ഥാന തത്വത്തോടൊപ്പം കൂടുതൽ താക്കീത് നൽകിക്കൊണ്ട് പറയുന്നു, സത്യമല്ലാത്തത് സംസാരിക്കുന്ന നീചവും മ്ലേച്ഛവുമായ സംസാരങ്ങൾ നടക്കുന്ന സദസ്സുകളിൽ നിന്നും ഉടൻ എഴുന്നേറ്റ് പോകേണ്ടതാണ്. അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾക്കെതിരായുള്ള ചർച്ചകൾ നടക്കുന്ന സദസ്സുകളിൽ പങ്കുചേരരുത്. നീചവും മ്ലേച്ഛവുമായ സദസ്സുകൾ ഇക്കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ അജ്ഞത കാരണത്താൽ വീടുകളിലും നമ്മുടെ സദസ്സുകളിലും ഉണ്ടാകുന്നു. സംവിധാനത്തിനെതിരായി ചർച്ചകൾ ഉണ്ടാകുന്നു. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഭാരവാഹികൾക്കെതിരായുള്ള കാര്യമാണെങ്കിൽ തീരുമാനമാകുന്നില്ലെങ്കിൽ അത് എന്നിലേക്ക് എത്തിക്കുക. എന്നാൽ സദസ്സുകളിലിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് വ്യർത്ഥമായ കാര്യമായി മാറുന്നു. അതുമൂലം സംസ്കരണമുണ്ടാവുന്നില്ല, പകരം വഴക്കും കലഹവും കൂടുതലായി ഉടലെടുക്കുന്നു. പിന്നീട് ഈ കാലഘട്ടത്തിൽ ടിവിയിൽ അശ്ലീല ഫിലിമുകളും ഇന്റർനെറ്റിൽ വളരെയധികം മ്ലേച്ഛവും അശ്ലീലവുമായ ഫിലിമുകളും നൃത്തങ്ങളും പാട്ടുകളുമുണ്ട്. ദേവി ദേവതകളുടെ പേരിൽ അർത്ഥിക്കുന്ന പാട്ടുകളുമുണ്ട് ചില ഇന്ത്യൻ ഫിലിമുകളിൽ, അല്ലെങ്കിൽ അവയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതായിരിക്കും. തൽഫലമായി ഏകനും ഏറ്റവും വലിയവനും സർവശക്തനുമായ ദൈവത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ദേവി ദേവതകൾ അല്ലെങ്കിൽ വിഗ്രഹം ദൈവത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളാണെന്ന പരാമർശമായിരിക്കും. ഇത് വ്യർത്ഥമായ കാര്യങ്ങളാണ്, ശിർക്കാണ്. ശിർക്കും കളവും ഒന്നു തന്നെയാണ്. അത്തരത്തിലുള്ള പാട്ടുകളും കേൾക്കരുത്. പിന്നീട് കമ്പ്യൂട്ടർ തുടങ്ങിയവയിലുള്ള ഫേസ്ബുക്കും ട്വിറ്ററും ചാറ്റിംഗും തുടങ്ങിയവയാണ്, അവയിലും സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. അതിൽ അത്യന്തം അസഭ്യവും നഗ്നവുമായ കാര്യങ്ങളുണ്ടാകുന്നു. തൽഫലമായി പരസ്പരം വഴക്കുണ്ടാകുന്നു. പിന്നീട് ചില യുവാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് എനിക്കും എഴുതിയറിയിക്കുന്നു. അവർ സ്വയവും അതിൽ ഭാഗവാക്കാവുന്നുണ്ട്. മാന്യനായ ഒരു വ്യക്തിക്കും അതിനെ വീക്ഷിക്കാനും കേൾക്കാനും സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. വലിയ വലിയ മാന്യ കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അതിൽ പങ്കാളികളാകൊണ്ട് സ്വന്തം നഗ്നത വെളിപ്പെടുത്തുന്നു. അതിനാൽ ഒരഹമ്മദിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അനിവാര്യമാകുന്നു. ഒരു അഹമ്മദി മുസ്ലിമിനുള്ള കൽപ്പന നീ ഉത്തമ സംസാരങ്ങളെ അന്വേഷിക്കുക എന്നതാണ്. നന്മയിൽ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഉത്തമ സംസാരങ്ങളെ അന്വേഷിക്കുക. തൽഫലമായി അള്ളാഹുവിന്റെ വിശേഷ ദാസനായി മാറുന്നു. അള്ളാഹുവിന്റെ ശാപം പതിക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ഏതായാലും അള്ളാഹു പറഞ്ഞിട്ടുള്ള ധാരാളം ഉത്തമ വാക്കുകളുണ്ട്. നന്മയുടെ മാർഗം സ്വായത്തമാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. തിന്മകളിൽ നിന്ന് തടയുകയും അകന്നിരിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. അള്ളാഹു ഒരു വിശ്വാസിയോട്, ഒരു യഥാർത്ഥ ദാസനോട് പറയുന്നത് ഉത്തമമായ വാക്കുകൾ ആയിരിക്കണം നിങ്ങളുടേത് എന്നാണ്. ഒരിടത്ത് പറയുന്നു, വലിക്കുല്ലി വിജഹത്തുൻ ഹുവ മുവല്ലിഹ ഫസ്തബിക്കുൽ ഖൈറാത്ത്. ഓരോരുത്തനും ഓരോ ലക്ഷ്യമുണ്ട്, അതിന്റെ നേർക്ക് അവൻ മുഴുവനും ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം സൽക്കാര്യങ്ങളിൽ മുന്നേറുന്നതിനായി ശ്രമിക്കുക എന്നതായിരിക്കണം. നന്മേൽ മുന്നേറുന്നതിനുള്ള ശ്രമമുണ്ടാകുമ്പോൾ വാക്കുകളും പ്രവൃത്തിയും ഉത്തമമാകും, അള്ളാഹുവിന്റെ ഇച്ഛക്കനുഗുണമാകുന്നു. നന്മയിൽ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നിശ്ചയമായും പിശാചിൽ നിന്നും അവന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമവും ഉണ്ടാകും. ആരംഭത്തിൽ ഞാൻ പാരായണം ചെയ്ത വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഷൈത്താന യൻസഖു ബൈനഹും, നിശ്ചയമായും ഷൈത്താൻ മനുഷ്യരുടെ ഇടയിൽ കുഴപ്പം സൃഷ്ടിക്കും. ഷൈത്താൻ എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. കാരുണ്യവാനായ ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരിൽ പ്രവർത്തിക്കുന്നവനാണ് ഷൈത്താൻ. അഹങ്കാരം, വിദ്രോഹം, നഷ്ടം വരുത്തിവെക്കൽ എന്നിവ ചെയ്യുകയും അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നവനാണ് ഷൈത്താൻ. അസൂയയുടെ അഗ്നിലെരിയുന്നവനുമാണ്, നഷ്ടം വരുത്തിവെക്കുന്നവനുമാണ്, ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവനുമാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, ഉത്തമമായതിനും അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ നിർവഹിക്കുന്നതിനായി നൽകപ്പെട്ടിട്ടുള്ള കൽപ്പനകളിൽ നിന്നും വിരുദ്ധമായ കൽപ്പനയാണ് ഷൈത്താൻ നൽകുന്നത്. നസഖ അല്ലെങ്കിൽ അന്നസഖ എന്നതിന്റെ അർത്ഥം പൈശാചിക കാര്യങ്ങൾ എന്നാകുന്നു. അല്ലെങ്കിൽ പരസ്പരം പ്രകോപിപ്പിക്കുവാനും കലഹമുണ്ടാക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള അഭിപ്രായം. അല്ലാഹു പറയുന്നു, ഷൈത്താൻ മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു. അഥവാ നിങ്ങൾ എന്റെ ദാസരായിക്കൊണ്ട് എല്ലാ ഉത്തമമായ കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ കാരുണ്യവാനായ അല്ലാഹുവിന്റെ ദാസത്വത്തിൽ നിന്നും പുറത്തായിക്കൊണ്ട് ഷൈത്താന്റെ മടിത്തട്ടിൽ വന്നു പതിക്കുന്നതാണ്. ഷൈത്താൻ നിങ്ങളിൽ കളവും സൃഷ്ടിക്കും, അഹങ്കാരവും സൃഷ്ടിക്കും, വിദ്രോഹവും സംജാതമാക്കും, മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുന്നതിലേക്കും പ്രേരിപ്പിക്കും, ഹൃദയങ്ങളിൽ ദുർബോധനങ്ങളും ഉണ്ടാക്കും, അസൂയയുടെ അഗ്നിയിൽ എരിക്കുകയും ചെയ്യും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അവസാന രണ്ട് അധ്യായങ്ങളായ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും മൂന്ന് തവണ പാരായണം ചെയ്ത് സ്വന്തം ശരീരത്തിൽ ഊതുക. പൈശാചിക ചിന്തകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്നതിനായി. അതോടൊപ്പം തന്നെ ഇവയിൽ നിന്നും സുരക്ഷിതനായിരിക്കേണ്ടതാണ് എന്ന ചിന്ത ഉണ്ടാകുന്നതിനും വേണ്ടി, ഞങ്ങളെ ഇതിൽ നിന്നും സുരക്ഷിതരാക്കണേ എന്നുള്ള ദുആയും അല്ലാഹുവിനോടുണ്ടായിരിക്കണം. ചുരുക്കത്തിൽ, ഉത്തമ വാക്കുകളും നന്മയിലുള്ള മുന്നേറ്റവും ഷെയ്ത്താനിൽ നിന്ന് സുരക്ഷിതമാകുന്നതിനുള്ള അവസ്ഥയും സംജാതമാകുന്നത് അല്ലാഹുവിന്റെ സഹായവും കൂടെ ഉണ്ടായിരിക്കുമ്പോഴാണ്. അല്ലാഹുവിനോട് ദുആയോടുകൂടി സന്മാർഗം തേടിക്കൊണ്ട് അവന്റെ കൽപ്പനകളെ അന്വേഷിക്കുകയും പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും ഉണ്ടാകുമ്പോഴാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഷെയ്ത്താൻ മനുഷ്യനെ വഴിയുഴപ്പിക്കുന്നതിനായി, അവന്റെ കർമ്മങ്ങളെ വികലമാക്കുന്നതിനായി എപ്പോഴും തക്കം പാർത്തിരിക്കുന്നു. നന്മയിലും അവനെ വഴിപിഴപ്പിക്കുവാൻ അതാഗ്രഹിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കലഹം സംജാതമാക്കാൻ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമസ്കരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പ്രകടനാത്മതയോ മറ്റെന്തെങ്കിലുമോ വൈകല്യം അതിലുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. അതായത്, നമസ്കരിക്കുന്നയാളുടെ മനസ്സിൽ ചിന്തകൾ ഉണർത്തുന്നു, ഇമാമായി നിൽക്കുന്നവരെയും ഈ വിപത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവന്റെ ആക്രമണത്തിൽ നിന്നും ഒരിക്കലും നിർഭയനായിരിക്കരുത്. കാരണം അവന്റെ ആക്രമണം തെമ്മാടിയിലും ദുർനടപ്പുകാരിലും പ്രത്യക്ഷത്തിലുണ്ടാകുന്നു. അവർ ഇതിന്റെ ഇരകൾ തന്നെയായിരിക്കും. എന്നാൽ ഒരു പരിത്യാഗിയെ ആക്രമിക്കുന്നതിനും അവൻ മുതിരുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അവസരം പാർത്ത് അവരെ ആക്രമിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തണലിൽ കഴിയുന്നവരും ഷെയ്ത്താന്റെ അതിസൂക്ഷ്മങ്ങളായ ആക്രമണങ്ങളെ അറിയുന്നവരും അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അശുദ്ധരും ബലഹീനരും ഇടയ്ക്കിടയ്ക്ക് ഇതിൽ അകപ്പെടുന്നു. കാപട്യം മുതലായവയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി തങ്ങളുടെ നന്മകളെ ഗോപ്യമാക്കി വെക്കുകയും തിന്മകളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അതായത്, നന്മകളെ വെളിപ്പെടുത്തരുത്, തിന്മ വെളിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എത്ര നല്ലവനാണ് എന്നാരും പറയാതിരിക്കാനായി പറയുന്നു. അതിലൂടെ അവർ കരുതുന്നത് ഞങ്ങൾ ഷെയ്ത്താനിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നാണ്. എന്നാൽ എന്റെ വീക്ഷണത്തിൽ അതും പരിപൂർണമല്ല. അവരുടെ ഹൃദയങ്ങളിലും അന്യരുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. മനുഷ്യൻ ദൈവിക ജ്ഞാനത്തിലും ദൈവ സാമീപ്യ അന്വേഷണത്തിലും പരിപൂർണനാകുന്നത് ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമുള്ള അന്യർ അവരിൽ കൂടിക്കൊള്ളാതിരിക്കുമ്പോഴാണ്. ഇത് പ്രവാചകർ അലൈഹിസ്സലാമിന്റെ വിഭാഗമാകുന്നു. ഹൃദയത്തിൽ അന്യരുടെ വ്യക്തിത്വം തികച്ചും അപ്രത്യക്ഷമായിരിക്കുന്ന വിഭാഗമാണിത്. ഏതായാലും പ്രവാചകന്മാർക്ക് ഈ സ്ഥാനം ലഭിക്കുന്നതാണ്. അതിന് പരിശ്രമത്തിന്റെ ആവശ്യമില്ല. അവരെ കൂടാതെ മറ്റാർക്കും ലഭ്യമല്ല എന്നാരും ധരിക്കരുത്. പല അവസരങ്ങളിലും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ നിലവാരം ഉയർത്തിക്കൊണ്ടുപോവുക എന്നാണ്. പ്രത്യുത നിങ്ങൾ വലിമാരാകുക, വലി പൂജകരാകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇത് നിങ്ങൾക്കായി ഉത്തമ മാതൃകയാകുന്നു, അതിനെ അനുധാപനം ചെയ്യുക. പിശാചിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി കഠിന പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. അതിനായി അള്ളാഹു പറഞ്ഞതുപോലെ ഉത്തമ വാക്കുകൾ അനിവാര്യമാണ്. പല കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ദൃഷ്ടിപതിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പിന്നീട് ദുആയും അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ അവസാന രണ്ട് അധ്യായങ്ങളിൽ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള ദുആയുണ്ട്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, വഇമ്മാ യൻസഅന്നക മിന ഷൈത്വാനി നസ്ഉൻ ഫസ്തഈസ് ബില്ലാ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിക്കുന്നതായാൽ ഉത്തമ വാക്കുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നിന്നിലേക്ക് എത്തിച്ചാൽ നീ അള്ളാഹുവിനെ അഭയം പ്രാപിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ അഭയത്തിൽ വരുന്നതിനായി ധാരാളം ദുആ ചെയ്യുക. ഔദു ബില്ലാഹി മിന ഷൈത്വാനിർ റജീം എന്ന് ഉരുവിടുക. ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്ന് ഉരുവിടുക. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആണെന്നത് ഉറപ്പിച്ചു പറയുന്നു. ആരെങ്കിലും സദുദ്ദേശത്തോടുകൂടി ദുആ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും അവൻ കേൾക്കുന്നതാണ്. ഇവിടെ ഞാൻ സ്പഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്വയം എരിയുകയും ആദമിനെ അനുസരിക്കുന്നതിനെ നിഷേധിച്ചുകൊണ്ട് പുറത്താവുകയും പിന്നീട് മനുഷ്യനെ എരിച്ചു കളയുന്നതാണെന്നും ഷെയ്ത്താൻ ശപഥം ചെയ്ത അസൂയയുടെ അഗ്നി വളരെ അപകടകാരിയാണ്. ഈ അസൂയയുടെ അഗ്നി തന്നെയാണ് സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം. അതിനാൽ ഓരോ അഹമ്മദിക്കും ഇതിൽ നിന്നും വളരെയധികം രക്ഷപ്പെടേണ്ടതുണ്ട്. വിശേഷിച്ച് ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വളരെ കേണപേക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ടതാണ്. പിശാചിന്റെ ആക്രമണം രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന്, അള്ളാഹുമായുള്ള ബന്ധം വിച്ഛേദിപ്പിക്കുവാനും ശ്രമിക്കുന്നു. മറുഭാഗത്ത് മനുഷ്യന്റെ പരസ്പരമുള്ള ബന്ധത്തെ വിച്ഛേദിക്കുവാൻ ശ്രമിക്കുന്നു. ഉത്തമ വാക്കുകൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക് നയിക്കുന്നു. അവനുവേണ്ടി അള്ളാഹുവിനുവേണ്ടി പരസ്പര മനുഷ്യ സ്നേഹത്തെയും ജനിപ്പിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടമ ഉത്തമ വാക്കുകൾ മുഖേന മാത്രമേ നിറവേറ്റപ്പെടുകയുള്ളൂ. അതിനാൽ നാം മുഴക്കുന്ന എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന മുദ്രാവാക്യത്തിൽ അന്യരും പ്രഭാവിതരാകുന്നു. നമ്മുടെ സദസ്സുകളിൽ അവർ വരുമ്പോൾ ഇത് വെളിപ്പെടുത്താതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ നാം പരസ്പരം അത് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ ഈ മുദ്രാവാക്യം നിഷ്ഫലമാണ്. റുഹമാ ഉബൈനഹും എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഞാനത് ആവർത്തിച്ച് ജമാഅത്തിന് മുന്നിൽ സമർപ്പിക്കാറുണ്ട്. അതായത് പരസ്പരം കാരുണ്യത്തോടുകൂടി വർത്തിക്കുക, സ്നേഹത്തോടെ പെരുമാറുക. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതാണ് അവരുടെ ലക്ഷണം. വലിയ വലിയ പ്രഭാഷണങ്ങൾ ചെയ്ത് ഇത് ഞങ്ങളുടെ മുദ്രാവാക്യമാണെന്ന് സ്ഥാപിക്കാൻ എത്ര ശ്രമിച്ചാലും, ജമാഅത്തിന്റെ ഐക്യത്തിന് മാതൃകയാണെന്ന് സമർപ്പിച്ചാലും ആ ശ്രമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പ്രഭാവിതമാകുന്നത് നാം നമ്മുടെ ഭവനങ്ങളിലും ചുറ്റുപാടുകളിലും ഈ അന്തരീക്ഷം സംജാതമാക്കുമ്പോഴാണ്. അതായത് പരസ്പരം കാരുണ്യത്തോടെ വർത്തിക്കുമ്പോഴാണ്, പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴാണ്. ഇത് അള്ളാഹു പ്രത്യേകമായി ഊന്നം നൽകിയിട്ടുള്ള ഒരു നന്മയാകുന്നു. പറയുന്നു, വല്യഅഫു വല്യസ്ഫഹു, മാപ്പു ചെയ്യുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അസീമിതമായ കൽപ്പനകളുണ്ട്. അവ അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്നു. എന്നാൽ ഈ ലോകത്ത് ഓരോ ചുവടിലും ഷെയ്ത്താനെ അഭിമുഖീകരിക്കേണ്ടി വരും. അവൻ പല അവസരങ്ങളിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യം സംജാതമാക്കിക്കൊണ്ട് അള്ളാഹു യഥാർത്ഥ വിശ്വാസിക്കും കാരുണ്യവാന്റെ ദാസർക്കും കൽപ്പന നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അകറ്റിക്കളയാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ ഷെയ്ത്താൻ തന്റെ ജോലി തുടർന്നു കൊണ്ടുപോകുന്നതാണെന്നത് ഓർത്തുകൊള്ളുക. അവൻ ആദമിന്റെ സൃഷ്ടിപ്പ് സമയത്ത് തന്നെ അള്ളാഹുവിൽ നിന്ന് ഒഴിവ് കരസ്ഥമാക്കിയിരുന്നു. ആരെ സുജൂദ് ചെയ്യാനാണോ നീ കൽപ്പിച്ചത്, അവരെ നേർമാർഗത്തിൽ നിന്ന് വഴിപിഴവയ്ക്കുവാനായി അവധി നൽകുക എന്ന് പറഞ്ഞു. അധികം പേരും എന്നെ അനുഗമിക്കുന്ന തരത്തിൽ ഞാൻ അവരെ വഴിപിഴപ്പിക്കുന്നതാണെന്നും അവൻ പറയുകയുണ്ടായി. അതായത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദാസർ കുറവും ഷെയ്ത്താന്റെ ദാസർ കൂടുതലുമായിരിക്കും. അള്ളാഹു പറഞ്ഞു, നിന്നെ അനുഗമിക്കുന്നവരെയെല്ലാം ഞാൻ നരകത്തിലിടുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിന്റെ ക്രോധത്തിലേക്ക് നയിക്കുന്നു. അതിന്റെ ശരിയായ ഉപയോഗം തെറ്റല്ല, എന്നാൽ അതിന്റെ തെറ്റായ ഉപയോഗം തിന്മയെ വ്യാപിപ്പിക്കുന്നതിനും മാലിന്യത്തെയും പാപങ്ങളെയും വ്യാപിപ്പിക്കുന്നതിനുമാണ് ഉപകരിക്കുക. ഇതേ വസ്തുക്കൾ തന്നെ നന്മയെ പ്രചരിപ്പിക്കുന്നതിനും ഉപകരിക്കുന്നു. ടിവിയുടെ കാര്യം തന്നെ എടുക്കാം. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും കാര്യങ്ങൾ പറയുന്നു, എന്നാൽ അതുമൂലം നിർലജ്ജതയും സർവ്വസാധാരണമാണ്. ഇക്കാലഘട്ടത്തിൽ ടിവിയെ ഏറ്റവും ഉത്തമമായി ഉപയോഗപ്പെടുത്തുന്നത് നാം അഹമ്മദികളാണ്, അല്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്താണ്. ജലസയുടെ ദിവസങ്ങളിലും ഞാൻ അതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ചിലരിൽ അത് സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത്, മുൻപ് ഞങ്ങൾ MTA കാണാറുണ്ടായിരുന്നില്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ, ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ FTA കാണാൻ തുടങ്ങി. ആദ്യം മുതൽ എന്തുകൊണ്ട് അത് കണ്ടിരുന്നില്ല, അതുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് ഖേദിക്കുകയാണിപ്പോൾ. 8-10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ ആത്മീയവും വൈജ്ഞാനികവുമായ നിലവാരത്തിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നുവെന്ന് ചിലർ വെളിപ്പെടുത്തുകയും ചെയ്തു. ജമാഅത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ശരിയായ അറിവും ലഭ്യമായി എന്നും പറഞ്ഞു. അതിനാൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. തങ്ങളുടെ ഭവനങ്ങളെ ഈ അനുഗ്രഹത്തിൽ നിന്ന് ഫലമെടുക്കുന്നവരാക്കി മാറ്റുക. അള്ളാഹു നമ്മുടെ ശിക്ഷണത്തിനായി നമ്മുടെ വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്കായി നമുക്ക് നൽകിയതാണിത്. നമ്മുടെ തലമുറകൾ അഹമ്മദിയത്തിൽ നിലനിൽക്കുന്നവരായി തീരുന്നതിനു വേണ്ടി. അതിനാൽ സ്വയം നമ്മെ എം ടി ഐയുമായി ബന്ധിപ്പിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ഖുതുബകൾ കൂടാതെ മറ്റ് ധാരാളം തത്സമയ പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അത് ദീനീപരവും ആത്മീയവുമായ പുരോഗതിക്ക് കാരണമാകുന്നതോടൊപ്പം വൈജ്ഞാനിക പുരോഗതിക്കും കാരണമാകുന്നു. ഓരോ വർഷവും ജമാഅത്ത് ലക്ഷക്കണക്കിന് ഡോളർ അതിനായി ചെലവഴിക്കുന്നു. ജമാഅത്ത് അംഗങ്ങളുടെ ശിക്ഷണത്തിന് വേണ്ടിയാണിത്. ജമാഅത്ത് അംഗങ്ങൾ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ സ്വയം തന്നെ പിന്തള്ളുകയാണ് ചെയ്യുന്നത്. അന്യർ അതിനെ ധാരാളം പ്രയോജനപ്പെടുത്തുന്നു. ജമാഅത്തിന്റെ സത്യത അവർക്ക് വെളിപ്പെടുന്നു. അള്ളാഹുവിന്റെ തൗഹീദിനെയും ഇസ്ലാമിന്റെ യഥാർത്ഥ സത്യത്തെയും കുറിച്ച് അവർക്ക് അറിവ് ലഭിക്കുന്നു. അതിനാൽ ഇവിടെ വസിക്കുന്ന അഹമ്മദികളും ലോകത്ത് വസിക്കുന്ന അഹമ്മദികളും എം ടി എ പൂർണമായും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. എം ടി എയുടെ മറ്റൊരു അനുഗ്രഹം കൂടിയുണ്ട്. ജമാഅത്തിനെ ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ മാധ്യമമാണിത്. അതിനാൽ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അല്ലാഹു മനുഷ്യർക്ക് ബുദ്ധി നൽകി. ആ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ തനിക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി. അല്ലാഹു പറയുന്നു, ഇന്നാ ജഅൽന മാ അലൽ അർളി സീനതൻ ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹസനു അമല. തീർച്ചയായും ഭൂതലത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നാം അതിന് ഒരു അലങ്കാരമാക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആരെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഇവിടെ ഭൂതലത്തിലുള്ള എല്ലാത്തിനെയും അലങ്കാരമായി വിശേഷിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ വിവരിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളെയും അലങ്കാരമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രാധാന്യം വിവരിക്കുന്നു. എന്നാൽ പറയുന്നു, എല്ലാ വസ്തുക്കളുടെയും പ്രാധാന്യം അതിന്റെ സ്ഥാനത്താണ്. എന്നാൽ അതിനെ സൽപ്രവൃത്തിയുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് അത് പ്രയോജനപ്പെടുക. അതിനാൽ നമുക്കുള്ള ഉപദേശം ഇതാണ്, ഈ കണ്ടുപിടുത്തങ്ങളെ പ്രയോജനപ്പെടുത്തുക. എന്നാൽ സൽപ്രവർത്തനങ്ങളായിരിക്കണം ഉദ്ദേശ്യം. അള്ളാഹുവിന്റെ തൃപ്തിക്കനുഗുണമായി പ്രവർത്തിക്കുന്നതിലാണ് ഈ കണ്ടുപിടുത്തങ്ങളുടെ മനോഹാരിത. കലഹങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതിലല്ല. നല്ല പ്രവർത്തനങ്ങളല്ല എങ്കിൽ ഇവ പരീക്ഷണങ്ങളായി മാറുന്നു. ഞാൻ നേരത്തെ നൽകിയ ഉദാഹരണങ്ങൾ പോലെ, അതായത് ടി വി, അത് പ്രയോജനവും നൽകുന്നു പരീക്ഷണവുമാണ്. ധാരാളം വീടുകൾ ഇന്റർനെറ്റും ചാറ്റിംഗും മുഖേന തകരുന്നു. കുട്ടികൾ വഴിതെറ്റുന്നു. കാരണം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അല്ലാഹു സൗകര്യപ്പെടുത്തി തന്ന വസ്തുക്കളെ അനുചിതമായി പ്രയോജനപ്പെടുത്തുന്നു. യഥാർത്ഥ ദാസനോടുള്ള കൽപ്പന എപ്പോഴും ഉത്തമ വാക്കുകളെയും ഉത്തമ പ്രവർത്തനങ്ങളെയും ലക്ഷ്യമാക്കുക. ഉദ്ദേശ്യം അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം എന്നതാണ്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ ധാരാളം കൽപ്പനകളുണ്ട്. എല്ലാ കൽപ്പനകളുടെയും വിശദീകരണം അസാധ്യമാണ്. ഒരു കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ആരംഭത്തിൽ തന്നെ ഞാൻ ചിലത് പറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഒരു സ്ഥലത്ത് ഉത്തമ വാക്കുകളെ സംബന്ധിച്ച് പറയുന്നു, വമൻ അഹ്സന കൗലൻ മിമ്മൻ ദാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞാൻ അനുസരണമുള്ളവനിൽപ്പെട്ടവൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരുവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരുണ്ട്? ഒരു യഥാർത്ഥ ദാസനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സുന്ദരമായ അധ്യാപനമാണിത്. അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുമാണ്. ഞാൻ ആരംഭത്തിൽ പാരായണം ചെയ്ത വചനത്തിൽ പറഞ്ഞിരുന്നത് യഖൂലു ലതീഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ പറയുക എന്നതായിരുന്നു. അല്ലാഹു ചെയ്യാനായി കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഉത്തമ കാര്യങ്ങൾ. എന്നാൽ ഈ വചനത്തിൽ പറയുന്നത് പ്രസ്തുത എല്ലാ നല്ല കാര്യങ്ങളും ഈ ഒരു കാര്യത്തിൽ സമ്മേളിച്ചിരിക്കുന്നു, അതായത് അതിന്റെ എല്ലാം രത്ന ചുരുക്കമാണ് ഈ വചനമെന്നാണ്. അതായത് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ വാക്കുകൾ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവർക്ക് സ്വയം ആത്മപരിശോധനയും ചെയ്യേണ്ടതുണ്ട്. അതായത് ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനെ താൻ എത്രത്തോളം പ്രായോഗികമാക്കുന്നുണ്ട്. ഞാൻ ആരംഭത്തിലും പറഞ്ഞിരുന്നു, അല്ലാഹു പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കാത്തരുത്, പറയരുത്, കാരണം അത് പാപമാകുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തിയും ഒന്നായിരിക്കേണ്ടതാണ്. തങ്ങളെ പൂർണ്ണമായും അല്ലാഹുവിന്റെ തൃപ്തിക്ക് അനുഗുണമാക്കി മാറ്റേണ്ടതാണ്. ഇതാണ് ഇസ്ലാമിക അധ്യാപനത്തിന്റെ ഏറ്റവും ഉത്തമമായ മാതൃക. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, അതിനേക്കാൾ ഉത്തമമായ വാക്കുകൾ മറ്റൊന്നുമില്ല. അല്ലാഹു വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണിത്. എന്നാൽ ക്ഷണിക്കുന്നതിനായി തങ്ങളുടെ കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ളതും നന്മയെ വ്യാപിപ്പിക്കുന്നതും കാലാനുസൃതവും സമുദ്ധാരണ ഹേതുവുമായ കർമ്മങ്ങളാണ് സൽക്കർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ സൽക്കർമ്മത്തിനൊരു ഉദാഹരണം നൽകുകയാണ്. ഇതിന് നേരിട്ട് ഇതുമായി ബന്ധമില്ലെങ്കിലും കാര്യത്തെ സ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പരാമർശിക്കുന്നത്. ഉദാഹരണമായി ഞാൻ നേരത്തെ പറഞ്ഞു, മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക എന്നത് നന്മയാകുന്നു. അല്ലാഹു പറയുന്നു ക്ഷമിക്കുന്ന ശീലമുണ്ടാക്കിയെടുക്കുക. എന്നാൽ മോഷണം പതിവാക്കിയ കള്ളന് മാപ്പ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യുന്നത് ശീലമാക്കിയ കൊലയാളിക്ക് മാപ്പ് നൽകുന്നത് ഉത്തമ കാര്യമല്ല, സൽക്കർമ്മവുമല്ല. സമൂഹത്തെ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി, തിന്മയിൽ നിന്ന് തടയുന്നതിനായി ആവർത്തിച്ച് ബോധപൂർവം തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നതാണ് ഇവിടെ സൽക്കർമ്മം. അതുപോലെ ധാരാളം ഉദാഹരണങ്ങളുമുണ്ട്. ഏതായാലും അല്ലാഹു പറയുന്നു അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ ഉത്തമരായി മറ്റാരുമില്ല. ഇത് അല്ലാഹുവിനെ വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്നാൽ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ ഓർക്കേണ്ടത് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത് മാത്രം മതിയാവുന്നതല്ല, മറിച്ച് അവരുടെ ഓരോ കർമ്മവും സൽക്കർമ്മങ്ങളായിരിക്കണം. ഒരു ഭാഗത്ത് ഞാൻ അല്ലാഹുവിന്റെ പ്രത്യേക ദാസനാണ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ സന്ദേശം എത്തിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് പറയുകയും, എന്നാൽ മറുഭാഗത്ത് തന്റെ ഭാര്യ മക്കളുടെ അവകാശങ്ങൾ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകൾ തങ്ങളുടെ വീടിന്റെ മേൽനോട്ടം വഹിക്കാതിരിക്കുകയും കുട്ടികളുടെ ശിക്ഷണത്തിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്ലാമിക കൽപ്പനയെ പ്രവർത്തിക്കാതിരിക്കുകയുമോ, സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഇസ്ലാം കൽപ്പിക്കുന്ന ലജ്ജയ്ക്കും വിശുദ്ധതയ്ക്കും അനുഗുണമല്ലാതിരിക്കുകയോ ചെയ്യുക, ഇത് അസാധ്യമാണ്. അങ്ങനെയുള്ളവരുടെ തബ്ലീഗ് ഫലമായി ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർ പറയും, എന്നെ നിങ്ങൾ തബ്ലീഗ് ചെയ്തു, പക്ഷേ ഖുർആൻ ലജ്ജയെയും മറയെയും കുറിച്ച് കൽപ്പിക്കുന്നു, നിങ്ങൾ അതനുസരിച്ചല്ല പ്രവർത്തിച്ചത്. അതുപോലെ മറ്റ് ധാരാളം തിന്മകളുമുണ്ട്, കളവ്, പരദൂഷണം കൂടാതെ മറ്റ് ധാരാളം ദുഷ്പ്രവർത്തനങ്ങളുമുണ്ട്. നന്നായി തബ്ലീഗ് ചെയ്യുന്നതിന്റെ ഫലമായി ഇത്തരത്തിലുള്ള തെറ്റുകൾ പൊറുക്കപ്പെടുന്നതല്ല, അല്ലാഹു പറയുന്നു, നല്ല വാക്കുകൾ പറയുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. ഞാൻ ആജ്ഞാനുസാരിയാണ് എന്ന് പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളിലും ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന മുദ്രാവാക്യം മുഴക്കുന്നവരായിരിക്കണം. ഇതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ലക്ഷണങ്ങൾ. അതിനാൽ ഇത് സംബന്ധമായി ഞാൻ ആസ്ട്രേലിയൻ ജമാഅത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് അല്ലാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് ഓർത്തുകൊള്ളുക. എന്നാൽ അതോടൊപ്പം തങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അനുഗുണമാക്കി മാറ്റേണ്ടതും അനിവാര്യമാണ്. പരിപൂർണ അനുസരണത്തിന്റെയും അനുധാവനത്തിന്റെയും മാതൃക പ്രദർശിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇരുപത്തിമൂന്ന് മില്യന് അടുത്ത് ജനവാസമുള്ള ഈ രാജ്യം വിസ്തൃതിയിൽ വളരെ വിശാലമാണ്, വൻകരയാണിത്. എന്നാൽ ജനവാസം കുറവാണ്, ഏതാനും പട്ടണങ്ങളിൽ പരിമിതമാണ്. ചില പട്ടണങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ കൂടുതലാണ്. എന്നാൽ ഞാൻ ജൽസയിൽ പറഞ്ഞിരുന്നതുപോലെ ലജ്നയും ഖുദ്ദാമും അൻസാറും ജമാഅത്തി സംവിധാനവും തബ്ലീഗ് പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. സന്ദേശമെത്തിക്കുക എന്നതാണ് നമ്മുടെ ചുമതല. ഫലം വെളിപ്പെടുത്തേണ്ടത് അല്ലാഹുവാണ്. നാം നമ്മുടെ പ്രവർത്തനങ്ങളോടൊപ്പം അള്ളാഹുവിനോട് ദുആയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഫലങ്ങളും വെളിപ്പെടുന്നതാണ്. ഞങ്ങൾക്ക് അഹമ്മദിയ ജമാഅത്തിനെ അറിയില്ല എന്നാരും തന്നെ പറയരുത്. അവിചാരിതമായി പെരുന്നാൾ ദിവസം ഇവിടുത്തെ സ്റ്റുഡിയോയിൽ നിന്നും MTAയിൽ വന്ന പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നായിബ് അമീർ ഖാലിദ് സൈഫുള്ള സാബ് പറഞ്ഞു, 1989 ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഇവിടെ പെരുന്നാളും ജുമായും നമസ്കരിപ്പിക്കുകയുണ്ടായി. അന്ന് പള്ളി വളരെ വലുതായി തോന്നിയിരുന്നു. കൂടി വന്നാൽ 250 പേരാണ് അന്നിവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് അവരുടെ അഭിപ്രായത്തിൽ 2500 അപ്പോഴുള്ള എന്റെ പെട്ടെന്നുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു, അൽഹംദുലില്ല, അംഗസംഖ്യ വർദ്ധിച്ചതിൽ അല്ലാഹുവിനെ നന്ദി പറയുക. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ചിന്തയുമുണ്ടായി, ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷം ഈ അംഗസംഖ്യയിൽ കൂടുതൽ ഉണ്ടായത് പാകിസ്ഥാനിൽ നിന്നും ഫിജിയിൽ നിന്നും വന്നവരാണ്. തബീലിഗിലൂടെ ഒരുപക്ഷെ 2-3 അഹമ്മദികളും ഉണ്ടായേക്കാം, പക്ഷെ അവരെയും സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. 24 വർഷം കൊണ്ട് 24 പ്രാദേശിക അഹമ്മദികളെ ഉണ്ടാക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതായത് വർഷത്തിൽ ഒരു അഹമ്മദി പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള അംഗസംഖ്യയുടെ വർദ്ധനവിന് കാരണം പാകിസ്ഥാനിലെയും ഫിജിയിലെയും അംഗസംഖ്യ കുറഞ്ഞതുകൊണ്ടാണ്, ആസ്ട്രേലിയൻ ജമാഅത്തിന്റെ പരിശ്രമ ഫലമായിട്ടല്ല. അതിനാൽ യാഥാർത്ഥ്യത്തിൽ നിന്നും നാം കണ്ണടക്കരുത്, അതിനെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. ഇത് ചിന്താർഹമായ കാര്യമാണ്. കുറഞ്ഞപക്ഷം എന്നെ സംബന്ധിച്ച് ഇത് ചിന്താർഹമായ കാര്യം തന്നെയാണ്. അതുപോലെ പ്രാദേശികരെ കൂടാതെ, അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കുടിയേറി പാർത്ത് ആസ്ട്രേലിയക്കാരെന്ന് വിളിക്കപ്പെടുന്നവർ കൂടാതെ ഇവിടെ മറ്റ് സമുദായക്കാരും മുൻപ് തന്നെ വാസമുറപ്പിച്ചിട്ടുണ്ട്. അവരിലും തബ്ലീഗ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി ആസൂത്രണം ചെയ്തതിനു ശേഷം തബ്ലീഗിനായി ഇറങ്ങേണ്ടതാണ്. ആസ്ട്രേലിയക്കാരിൽ കാര്യങ്ങൾ ശ്രവിക്കുന്നതിനുള്ള താൽപര്യവും ആഗ്രഹവും ഉള്ളതായി ഞാൻ കാണുന്നു. ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവരിലേക്ക് എത്തുകയാണെങ്കിൽ അവരിൽ നിന്ന് യഥാർത്ഥ ദീനിനെ സ്വീകരിക്കുന്ന അല്പം പേരെങ്കിലും തീർച്ചയായും ഉണ്ടാകുന്നതാണ്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളിലേക്കും ഇസ്ലാമിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം എത്തിക്കേണ്ടത് നമ്മുടെ ചുമതലയാകുന്നു. ഇവിടെ ഞാൻ കണ്ട ചിലർക്ക് അഹമ്മദികളെ കുറിച്ചറിയാം, എന്നാൽ അവരിൽ അധികം പേർക്കും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശത്തെക്കുറിച്ചുള്ള അറിവില്ലായിരുന്നു. അഹമ്മദികളെ ഒരു പ്രസ്ഥാനമായി മനസ്സിലാക്കുന്നു, നല്ല സ്വഭാവക്കാരായി മനസ്സിലാക്കുന്നു, ഇവിടെ സുഹൃത്തുക്കളാണ്. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന സന്ദേശം അവരിലേക്ക് എത്തിയിട്ടില്ല. അതിനാൽ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. വൈകല്യമുള്ള വ്യക്തിയായിരുന്നിട്ടുകൂടി 20,000 ഫ്ലൈറ്റ്സ് വിതരണം ചെയ്ത ഒരാത്മാർത്ഥ സുഹൃത്തിന് ജലസയിൽ ഉപഹാരം നൽകപ്പെട്ടിരുന്നു. മുഴുവൻ രാജ്യത്തും 4,000 അഹമ്മദികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്റെ അഭിപ്രായത്തിൽ 5,000 ഉണ്ടാകേണ്ടതാണ്. ഇനി 5,000 കണക്കനുസരിച്ച് തന്നെ അതിന്റെ പകുതി പേർ 2,000 പേരെങ്കിലും ഫ്ലൈറ്റ്സ് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ 10 മില്യൺ വിതരണം ചെയ്യാമായിരുന്നു. ആസ്ട്രേലിയയുടെ പകുതി ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ അതുമൂലം സാധിക്കുമായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ ശരിയായ ചിത്രം പ്രചരിപ്പിക്കാമായിരുന്നു. പിന്നീട് തബ്ലീഗിനായി മറ്റൊരു പാംഫ്ലെറ്റ് തയ്യാറാക്കാമായിരുന്നു. എന്നാൽ അതിന്റെ 1/4 ഭാഗമെങ്കിലും വിതരണം ചെയ്തിരുന്നുവെങ്കിൽ, 1/10 ഭാഗമെങ്കിലും വിതരണം ചെയ്തിരുന്നുവെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാമായിരുന്നു. പിന്നീട് പത്രങ്ങൾ തന്നെ ഈ സന്ദേശത്തെ ഏറ്റെടുക്കുന്നതാണ്. പല രാഷ്ട്രങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി ജോലികൾ അവർ മുഖേന നടക്കുന്നതാണ്. മാധ്യമങ്ങളോട് നല്ല ശ്രദ്ധയും ബന്ധവും ഉണ്ട്, നല്ലത് തന്നെയാണത്. എന്നാൽ ഇതിനെ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇവിടെ ധാരാളം പ്രായമായവരും ഇവിടെ എത്തിയിട്ടുണ്ട്, വിവിധ രാജ്യക്കാരും എത്തിയിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, തങ്ങളുടെ സമയം സമർപ്പിക്കുക, പാംഫ്ലെറ്റും മറ്റും വിതരണം ചെയ്യുക, ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ കൊണ്ടുപോയി തബ്ലീഗ് ചെയ്യുക, വിതരണം ചെയ്യുക. ഞാൻ നൽകിയ കണക്കുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ടാണ് പറഞ്ഞത്. പ്രസിദ്ധീകരണത്തിനുള്ള ചെലവുകളും മറ്റും ഇപ്പോൾ ആസ്ട്രേലിയക്ക് താങ്ങാൻ കഴിയില്ലായിരിക്കാം എന്നെനിക്കറിയാം. 5-10 പെൻസിലോ ഒരു സെന്റിലോ ഒരു ലിറ്ററേച്ചർ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിന്റെ ചിലവ് അത്ര വരുമെങ്കിൽ 10 മില്യണിന് കുറഞ്ഞത് $500,000 എങ്കിലും വേണ്ടിവരും. എന്നാൽ ഏതാനും ലക്ഷങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പോലും ധാരാളം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്, അത് സാധ്യവുമാണ്. ബാക്കി ഞാൻ പറഞ്ഞതുപോലെ പ്രസ്സുമായുള്ള ബന്ധം അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ രക്തദാനവും മറ്റും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. എന്നാൽ ഇതിനെ ഇസ്ലാമിന്റെ പേരുമായി ബന്ധിപ്പിക്കുക, അപ്പോൾ ഇസ്ലാമിന്റെ സമാധാന സന്ദേശം ലോകത്ത് ബോധ്യമാകുന്നതാണ്. ഇൻഷാല്ലാ പിന്നെ ശ്രദ്ധയും ഉണ്ടാകുന്നതാണ്. തുടർന്ന് മാർഗങ്ങൾ സ്വയം തുറക്കപ്പെടുന്നതാണ്. ഇതിനായി ഏറ്റവും പ്രധാനമായി അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ കർമ്മങ്ങൾ നല്ലതായിരിക്കണം, നന്മയിൽ മുന്നേറുന്നവരായിരിക്കണം, അള്ളാഹുവിലെ വിശ്വാസം പൂർണ്ണമായിരിക്കണം, ദുആയിലേക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു നമ്മെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നന്മയിൽ മുന്നേറുകയും അവന്റെ തൃപ്തിക്ക് അനുഗുണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദാസരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നീട് അള്ളാഹു അതിന്റെ സൽപരിണാമങ്ങൾ വെളിപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇവിടുത്തെ അംഗസംഖ്യയിലുള്ള വർദ്ധനവ് പ്രാദേശികർ മൂലവുമുണ്ടാകട്ടെ. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തീർക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സാഹിബ് സാദി അമ്മത്തുൽ മത്തീൻ സാഹിബായുടേതാണ്. അവർ ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ പുത്രിയും മീർ മഹ്മൂദ് അഹമ്മദ് നാസിർ സാഹിബിന്റെ പത്നിയുമായിരുന്നു. ഒക്ടോബർ 14 രാത്രി ഏകദേശം 12 മണിക്ക് റബോയിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പെരുന്നാൾ ദിവസമായിരുന്നു കബറടക്കം. 1936 ഡിസംബർ 21 അവർ കാദിയാനിൽ ജനിച്ചു. കാദിയാനിൽ ദാറുൽ മസീഹിലാണ് ജനനം. ഹദ്രത്ത് അമ്മാജാൻ അതുപോലെ തന്നെ ഖലീഫത്തുൽ മുസാനിയും അവർക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. അവർ ഹദ്രത്ത് സയ്യിദ മറിയം സിദ്ദീഖ സാഹിബയുടെ ഏക മകളായിരുന്നു. ഹദ്രത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ റളിയല്ലാഹുവിന്റെ പേരമകളുമായിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ അമ്മാവനായിരുന്നു ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഹദ്രത്ത് മുസ്ലിം മഹ്ദൂദ് തന്റെ ഈ മകൾക്കായി ചില കവിതകളും എഴുതിയിരുന്നു. അത് കലാമെ മഹ്മൂദിൽ അത്ഫ അഹമ്മദ് തറാന എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ ഒരു വരി ഇപ്രകാരമാണ്: മേരി രാത് ദിൻ ബസ് യഹി ഏക് സദാ ഹെ കെ ഇസ് ആലമെ കോൻ കാ ഏക് ഖുദാ ഹെ. ഏതായാലും ഹദ്രത്ത് മുസ്ലിം മഹ്ദൂദ് തൻഹുന്റെ മക്കളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ, ഇവർക്ക് അള്ളാഹുവിനോട് അഗാധമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയും വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കുന്നവരും ദീർഘ നമസ്കാരം അനുഷ്ഠിക്കുന്നവരുമായിരുന്നു. അവർക്ക് ജീവിതം വഖഫ് ചെയ്ത തന്റെ ഭർത്താവായ മീർ മഹ്മൂദ് അഹമ്മദ് നാസിർ സാഹിബിനോടൊപ്പം സ്പെയിനിലും അമേരിക്കയിലും മുബല്ലിഗായി സേവനമനുഷ്ഠിക്കുമ്പോൾ കൂടെ താമസിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു മുബല്ലിഗിന്റെ ഭാര്യയുടെ കടമകൾ പൂർത്തിയാക്കിയിരുന്നു. സ്പെയിനിൽ മസ്ജിദ് ബിഷാറത്ത് നിർമ്മിക്കപ്പെട്ടപ്പോൾ ഇവർ അവിടെയായിരുന്നു. അതിന്റെ ഉദ്ഘാടന പരിപാടിയുടെ തയ്യാറെടുപ്പിൽ വളരെ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അന്ന് പ്രത്യേക സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയും തത്സംബന്ധമായി പരാമർശിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, രാത്രി 3 മണിക്കാണ് ജോലിയിലെല്ലാം കഴിഞ്ഞ് ഉറങ്ങിയിരുന്നത്. ഉറങ്ങാൻ അവസരം നൽകിയെന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ദിനരാത്രങ്ങളോളം പണിയെടുത്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മസ്ജിദ് ബിഷാറത്തിന്റെ ഉദ്ഘാടന പരിപാടി വളരെ വിജയകരമായി നടത്തപ്പെട്ടു. അതിഥികൾക്കായും ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി വേണ്ടിയും ഭക്ഷണം സ്വയം തയ്യാറാക്കിയിരുന്നു. അന്ന് ലങ്കന്റെ സംവിധാനവും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലെ കാലിഫോർണിയയിൽ നീണ്ടകാലമുണ്ടായിരുന്നു. അന്ന് അവിടെ ജമാഅത്തിന്റെ അവസ്ഥ അത്ര മെച്ചമായിരുന്നില്ല. വാഷിംഗ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല. വസ്ത്രങ്ങൾ കഴുകുന്നതിനും മറ്റ് ഗാർഹിക ജോലികൾക്കും മറ്റുമായി വേലക്കാരിയെ നൽകിയപ്പോൾ അവർ സ്വീകരിച്ചില്ല. വീട്ടുജോലികൾ സ്വയം ചെയ്യുന്ന ശീലമായിരുന്നു. ലജന മർക്കസിയ പാകിസ്ഥാനിലും ഇവർ വിവിധ പദവികളിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഖിലാഫത്തുമായി വളരെ കൂറുള്ള ബന്ധമായിരുന്നു. എന്റെ മാതൃ സഹോദരിയുമായിരുന്നു. എന്നാൽ ഖിലാഫത്തിനു ശേഷമുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ബന്ധം വളരെ വർദ്ധിച്ചിരുന്നു. ആരംഭത്തിൽ ആദ്യമായി ലണ്ടനിൽ ജൽസാനിൽ വന്നപ്പോൾ ആരോടോ പറഞ്ഞത് തുറന്ന് സംസാരിക്കാൻ, അതായത് എന്നോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ഈ വർഷവും ജലസയിൽ സംബന്ധിച്ചിരുന്നു. രോഗിയായിരുന്നു. എന്നാലും ലണ്ടനിൽ ജലസയ്ക്ക് എത്തുകയുണ്ടായി. അവരുമായി കൂടിക്കാഴ്ചയും നടന്നിരുന്നു. അവർക്ക് 4 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണുള്ളത്. ഭർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ആൺമക്കളിൽ 2 പേർ വഖഫെ സിന്ദഗിയാണ്. ഡോക്ടർ ഗുലാം അഹമ്മദ് ഫാറൂഖ് സാബ് കമ്പ്യൂട്ടർ സയൻസിൽ അമേരിക്കയിൽ നിന്നും PhD എടുത്തതിനു ശേഷം ഇപ്പോൾ റബുവയിൽ സദർ ജുബൻ അഹമ്മദിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. 2-ാമത്തെ വഖഫെ സിന്ദഗി അമേരിക്കയിലായിരുന്നു. തന്റെ ജോലി ഉപേക്ഷിച്ച് ലണ്ടനിലെത്തുകയുണ്ടായി. അവിടെ എന്നോടൊപ്പമുണ്ട്. മുഹമ്മദ് അഹമ്മദ് സാഹിബ് ഇവിടെയും വന്നിരുന്നു. മാതാവിന്റെ വഫാത്തിന് ഏതാനും ദിവസം മുമ്പ് റബുവിലേക്ക് പോയിരുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി സേവനം ചെയ്യുന്നവരാണ് 2 സഹോദരന്മാരും. അള്ളാഹു ഇവർക്ക് ഭാവിയിലും തൗഫീഖ് നൽകട്ടെ. മർഹൂമയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ ഒരു മകൾ ഹോളണ്ടിലാണ്, ഒരു മകൻ ദുബായിൽ ഡോക്ടറാണ്, മറ്റൊരു മകൻ അമേരിക്കയിലും. അള്ളാഹു എല്ലാവർക്കും ജമാഅത്തുമായും ഖിലാഫത്തുമായും ആത്മാർത്ഥ ബന്ധം നിലനിർത്തുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മീർ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ഏകാന്തത അനുഭവിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് തന്റെ അനുഗ്രഹത്താൽ സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറവ് അള്ളാഹുവിന് തന്റെ അനുഗ്രഹത്താൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. ദീർഘകാലം കൂടെ കഴിഞ്ഞവർ വേരുവീയുമ്പോൾ ഇത്തരം അനുഭവമായിരിക്കും. അള്ളാഹു മർഹൂമായുടെ പദവി ഉയർത്തുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസ ഗായബ് നമസ്കരിക്കുന്നതാണ്.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر